بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ഹറാമുകൾ വർജിച്ചും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയും തഖ്വയോടെ ജീവിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസീയത്ത് ചെയ്യുന്നു. വമാ ആതൈതും മിൻ റിബ ലിയർബുവ ഫീ അംവാലിൻ നാസി ഫലാ യർബു ഇൻദല്ലാ വമാ ആതൈതും മിൻ സക തുരീദൂന വജ്ഹല്ലാ فَأُولَٰئِكَ هُمُ الْمُضْعِفُونَ. സൂറത്തു റൂമിലെ 39-ാമത്തെ ആയത്ത്. വമാ ആതൈതും റിബ, പലിശയിൽ നിന്ന് നിങ്ങൾ വല്ലതും നൽകിയാൽ, ലിയർബുവ ഫി അംവാലിനാസ്, ജനങ്ങളുടെ സമ്പാദ്യത്തിൽ വർധനവുണ്ടാകാനായി, ഫലാ യർബു ഇൻദല്ലാ, അത് അള്ളാഹുവിന്റെ അരികിൽ ഒരിക്കലും വളരുന്നില്ല. വമാ ആതൈതും മിൻ സക, നിങ്ങൾ സക്കാത്തിൽ നിന്ന് നൽകിയാൽ, തുരീദൂന വജ്ഹല്ലാ, അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സക്കാത്ത് നൽകിയാൽ, ഫഉലായിക ഹുമുൽ മുദ്ഇഫൂൻ, അവർ ഇരട്ടി നേടുന്നവരാണ്. പലിശ നൽകുന്ന ആളുകളിൽ ഒരു വളർച്ചയും ഉണ്ടാകുന്നില്ല, സക്കാത്ത് നൽകുന്നവർക്ക് ഇരട്ടിയായിട്ട് ലഭിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ദീൻ നിശ്ചയിച്ചത്, ഹലാലും ഹറാമും വേർതിരിച്ചത്, നരകത്തെ ഭയന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. ഈ വിഷയത്തിൽ അങ്ങേയറ്റം പരാജയപ്പെട്ട ജനതയായിരുന്നു യഹൂദികൾ. അവർക്ക് അള്ളാഹു ഏതൊരു നിയമം കൊടുത്താലും അതിനെ ഏതെങ്കിലും നിലയ്ക്ക് അതിനെ മറികടക്കുക എന്നുള്ളത് അവരുടെ ഒരു സമ്പ്രദായമായിരുന്നു. ഫബിളുൽമിൻ മിനല്ലദീന ഹാദു, അങ്ങനെ യഹൂദികളായിട്ടുള്ളവരുടെ അനീതി കാരണമായി, ഹറംന അലൈഹിം തയ്യിബാത്ത്, നല്ല കാര്യങ്ങൾ പോലും നാം അവർക്ക് ഹറാമാക്കുകയുണ്ടായി. വിശിഷ്ടമായ കാര്യങ്ങൾ പോലും ഹറാമാക്കപ്പെട്ട ജനതയായിരുന്നു ഇസ്രായേലിലെന്ന് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? വഹില്ലത്തിലഹും, അവർക്ക് നേരത്തെ ഹലാലാക്കപ്പെട്ടിരുന്ന നല്ല കാര്യങ്ങൾ അവർക്ക് ഹറാമാക്കിയതിന്റെ കാരണം, വബിസ്വത്തിഹിം അൻ സബീലില്ലാഹി കസീറ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ധാരാളമായി അവർ തടഞ്ഞതുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു വിരോധിച്ചതിനെ അവഗണിച്ചതിന്റെ പേരിൽ അള്ളാഹു ഹലാലായതുപോലും തടയപ്പെടുക എന്ന ഒരു സാഹചര്യം യഹൂദികൾക്കുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം പറഞ്ഞത് വഅഖ്ദിഹിമുർ റിബ, അവർ പലിശ സ്വീകരിച്ചതുകൊണ്ടാണ്. ഒരിക്കൽ ഹലാലായിരുന്ന കാര്യങ്ങൾ പോലും യഹൂദികളോട് നിങ്ങൾക്കത് പാടില്ല എന്ന് ഇസ്രായേലി റസൂലുമാർ അവരോട് പറഞ്ഞത് അവർ പലിശ സ്വീകരിച്ചിരുന്നവരായതുകൊണ്ടുകൂടിയാണ്. വഖദുനുഹു അൻഹു, പലിശ അവർക്ക് വിരോധിക്കപ്പെട്ടതായിരുന്നു, എന്നിട്ടും അവരത് സ്വീകരിച്ചു. വഅക്ലിഹിം അംബാലന്നാസ് ബിൽ ബാത്തിൽ,
പലിശ പോലുള്ള ഹറാമുകളിലൂടെ ബാത്തിലായി ജനങ്ങളുടെ സമ്പാദ്യങ്ങൾ അവർ തിന്നുകയും ചെയ്തു. വാഴ്ത്തതിനാലിൽ കാഫിരീന മിൻഹും അദാബൻ അലീമ, കാഫറുകൾക്ക് വേദനയേറിയ ശിക്ഷയാണ് നാം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന്. യാ അയ്യുഹല്ലദീന ആമനൂലാത്ത ഉക്കുളു റിബാദാഫം മുദാഫ, സൂറ ആലു ഇംറാന്റെ 130-ാമത്തെ ആയത്തിൽ പറയുന്നു, ഓ വിശ്വാസികളെ, നിങ്ങൾ ഇരട്ടി ഇരട്ടിയാക്കുന്ന വിധത്തിലുള്ള പലിശ ഭുജിക്കരുത്, നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള പലിശ നിങ്ങൾ ഭുജിക്കരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഇന്ന ആയത്ത് റിബാ മിൻ ആഖിരി മാ നുസില മിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളിൽ പലിശയുടെ ആയത്തുകളാണുള്ളത്. ഖുർആൻ ഏറ്റവും അവസാനം നമുക്ക് നൽകുന്ന നിയമം പലിശ വിരോധിച്ചുകൊണ്ടുള്ള സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ്. വൈന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബിള ഖബല അൻ യുബയ്യിനഹു ലന, പലിശയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരണങ്ങൾ നൽകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതുകൊണ്ട് ഫദഉ റിബാ വരീബ, പലിശയെ നിങ്ങൾ ഉപേക്ഷിക്കണം, പലിശയാണോ എന്ന് സംശയിക്കുന്ന കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉപദേശം നൽകാറുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിവേദനം ചെയ്യപ്പെടുന്ന റിപ്പോർട്ടിൽ കാണാം, കാന ബൈന നുസൂലിഹാ വബൈന മൗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദവ സമാനൂന യൗമ, പലിശയെക്കുറിച്ചുള്ള ആയത്തുകൾക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനുമിടയിൽ 81 ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ നിയമങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 3 മാസത്തിൽ താഴെ മാത്രമാണ് ജീവിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ ഒരാഴ്ചക്കാലം എന്നാണ്, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ എന്നുള്ളതാണ്. സഅദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനത്തിൽ പറയുന്നത്, അന്നഹു ആസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ നുസൂലിഹാ തിസ്അലയാലിൻ എന്നാണ്. 9 രാത്രികൾ മാത്രമാണ് പലിശയുടെ അവസാനത്തെ ആയത്തുകളും ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നത് എന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇത്തിയാൽ അന്നാസി സമാൻ, ജനങ്ങളിൽ ഒരു കാലം വരാനുണ്ട്, ലോകാന്ത്യത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. യഖുലൂന ഫീഹി റിബാ, ബഹുജനങ്ങളെല്ലാം പലിശ തിന്നാൻ തുടങ്ങും. ഖൈല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാ, അന്നാസു കുല്ലുഹും, ജനങ്ങൾ പലിശ തിന്നുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പലിശ ഭുജിക്കും എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം നാലഹു മിൻ ഗുബാരി, അഥവാ അവർ പലിശ ഭുജിക്കുന്നില്ലെങ്കിലും അതിന്റെ പൊടിയെങ്കിലും അവരെ സ്പർശിക്കും. തീർച്ചയായും അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഖേദകരമായ വസ്തുത, പലിശ സർവവ്യാപകമായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി അങ്ങനെ കാര്യമായ പരിശ്രമമൊന്നും നമ്മൾ നടത്തേണ്ടതില്ല. ഇടക്കൊക്കെ ബാങ്കിൽ നിന്ന് പൈസ എടുക്കേണ്ടി വരും, ഇടക്ക് ബാങ്കിൽ പൈസ നിക്ഷേപിക്കേണ്ടി വരും, അതിന് പലിശ നമ്മൾ സ്വീകരിക്കേണ്ടി വരും, അത് നമ്മൾ എടുക്കുകയോ മറ്റു പാവപ്പെട്ടവർക്ക് വേണമെങ്കിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യാമെന്നുള്ള വളരെ ലാഘവത്വത്തോടുകൂടെയുള്ള ഒരു മനസ്ഥിതിയാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ള വിഷയങ്ങളിലൊന്ന്, എന്റെ ബാങ്കിൽ എന്റെ അക്കൌണ്ടിൽ കുറെ പലിശ കിടക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് തിന്നാൻ പറ്റുമോ? അല്ലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പലിശ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവന് കൊടുക്കാൻ പറ്റുമോ? ഈ ജാതി ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു സന്ദർഭമുണ്ടാകുന്നതിനെ കുറിച്ച് ആളുകൾക്ക് ഭയമല്ല, ചോദിച്ചു നടക്കുള്ളൂ. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു? നമ്മൾ ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെയുള്ള ഒരു ചിന്ത നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ മ്യൂസിക്കും ഡാൻസും പാട്ടും സിനിമയും സീരിയലും ഒക്കെ വ്യാപകമാണ്. എല്ലാ ഹറാമിന്റെ ഉത്സവങ്ങളും പൂരങ്ങളും നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. അത് വ്യാപകമാണല്ലോ എന്ന് കരുതി നമ്മൾ ആരെങ്കിലും അതിൽ പങ്കെടുക്കാറുണ്ടോ? അതിനോട് സഹകരിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ വ്യാപകമായി ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലാഘവ മനസ്ഥിതി സ്വീകരിച്ചാണ്. വലിയ ദുരന്തമാണ് ദുനിയാവിലും ആഖിറത്തിലും സംഭവിക്കാനിരിക്കുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ദുനിയാവിൽ തന്നെ യഹൂദികൾക്ക് അപമാനമുണ്ടാകാനുള്ള കാരണത്തിൽ അവർ പലിശ തിന്നുന്നവരാണ് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞു. ഇസ്രായേലിയർ പരസ്പരം പലിശ വാങ്ങാതിരിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് പലിശ വാങ്ങുകയും ചെയ്യുന്ന കടുത്ത വംശീയത പുലർത്തുന്ന ഒരു ജനവിഭാഗമാണ് അന്നും ഇന്നും. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ പലിശ തിന്നുകൊണ്ടിരിക്കുന്ന യഹൂദികളാണ്. അത് അവർക്ക് അപമാനം, ഏറ്റവും വലിയ അപമാനത്തിന് കാരണമായി. ഒരു രാജ്യത്ത് ആ നാട്ടുകാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഭരണാധികാരി കടന്നുവരുന്നുവെങ്കിൽ ആ നാട്ടിൽ പലിശ വ്യാപകമാണ് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇത്തരം ആയത്തുകൾ തഫ്സീർ ചെയ്യുന്നിടത്ത് അഫറുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുഫസ്സറുകൾ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പലിശയെ നിസ്സാരമായി കാണുന്ന ഒരു ജനതയിൽ നമുക്ക് ആശ്വാസം പകരുന്ന ഒരു ഭരണാധികാരിയെപ്പോലും രാജ്യത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായ താക്കീത് നൽകപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം പലിശയിൽ നിന്ന് പിന്മാറട്ടെ എന്നല്ല, എന്നെ അതിന്റെ ഒരു പൊടി പോലും സ്പർശിക്കാതിരിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പലിശയോട് വെറുപ്പൊക്കെ കാണിക്കുമ്പോഴും അത് വഴിയുള്ള സമ്പാദ്യങ്ങൾ വന്നാൽ അത് തിന്നാൻ മടിയില്ലാത്ത ആളുകൾ പലരുമുണ്ട്. കാരണം മനുഷ്യന്റെ പൊതു സ്വഭാവമാണ് തൊഹിബൂനൽ മാല ഹബ്ബൻ ജമ്മ. സ്വത്തിനെ അവർ ഒരുമിച്ച് വളരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. അതേപോലെ വൈന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പാദ്യത്തോടുള്ള അവരുടെ സ്നേഹം അത് തീക്ഷ്ണമാണ് എന്നിങ്ങനെ ഖുർആൻ പറഞ്ഞത് കാണാൻ സാധിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ലാ തസൂലു ഖദമ അബദിൻ, ഒരടിമയുടെ രണ്ട് കാൽപാദങ്ങളും മുന്നോട്ട് വെക്കുകയില്ല. യൗമൽ ഖിയാമ ഖിയാമത്ന ലഹത്താ യുസ്അല അൻ ഉംരിഹി ഫീ മാഫന വ അൻ ഇൽമിഹി ഫീ മഫഅൽ, അവന്റെ അറിവിനെക്കുറിച്ച്, അവന്റെ ആയുസിനെക്കുറിച്ച്, എവിടെ ചെലവഴിച്ചു, അവന്റെ അറിവിനെക്കുറിച്ച്, അതനുസരിച്ച് അവൻ എന്ത് പ്രവർത്തിച്ചു, സമ്പാദ്യത്തെക്കുറിച്ച് രണ്ട് ചോദ്യങ്ങളാണ്, എവിടുന്ന് കിട്ടി, എവിടെ ചെലവാക്കി. കിട്ടിയിടത്താണെങ്കിലും ചെലവാക്കുന്നിടത്താണെങ്കിലും പലിശയുടെ ഒരു അടയാളം വന്നാൽ ആ സമ്പാദ്യത്തെക്കുറിച്ച് മറുപടി പറയാൻ കഴിയാതെ, അഥവാ നമ്മുടെ കാൽപാദങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയാതെ നരകത്തിലേക്ക് ചങ്ങലകളിൽ ബന്ധിതരായി വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും എന്നുള്ളത് നാം ഭയക്കേണ്ടതുണ്ട്. പിന്നെയാണ് വാഞ്ചിസ്മിഹി ഫീ മാബില, ഈ ദേഹം ഏതൊരു മാർഗത്തിലാണ് അവൻ വിനിയോഗിച്ചിട്ടുള്ളത് എന്ന ചോദ്യവും. അള്ളാഹുവിന്റെ കൽപ്പനയായി റസൂൽ കുലൂമിന തയ്യിബാത്തി വഅമലു സാലിഹ, ഓ റസൂലുമാരെ നല്ലതുമാത്രം ഭക്ഷിക്കണം, നല്ലതുമാത്രം പ്രവർത്തിക്കണം. റസൂലുമാർക്കുള്ള അതേ ഉപദേശം തന്നെയാണ് അള്ളാഹു നമുക്കും നൽകിയത്. ഓ ജനങ്ങളെ, നിങ്ങൾ നല്ലതു ഭക്ഷിക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പലിശ ഭുജിക്കുക എന്നുള്ളത് വൻകുറ്റങ്ങളിൽപ്പെട്ടാണ് അല്ലെ. സബൂൽ മുബിഖാത്ത് എണ്ണുമ്പോൾ നമ്മൾ ശിർക്ക് മുതൽ ഇങ്ങനെ എണ്ണിത്തുടങ്ങും. അതിലെന്തുണ്ട്? അതിൽ വാക്കുലു റിബ, പലിശ തിന്നുക എന്നുള്ളത് എടുത്തു പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലദീന യഅക്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പലിശ ഭുജിക്കുന്നവർ അവരെഴുന്നേൽക്കുകയില്ല. മസ് ബാധ കാരണം ശൈത്താൻ മറിച്ചിടുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എന്ന്. സാധാരണഗതിയിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് എല്ലാവരും ഖബറുകളിൽ എഴുന്നേറ്റ് വരുന്നത് എങ്ങനെയാണ്? യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാ, അവരവരുടെ ഖബറിടങ്ങളിൽ നിന്ന് അതിവേഗം കുതിച്ചു വരുമെന്നാണ്. ഖബറുകളിൽ നിന്ന് ഒരു നാട്ടക്കുറിയിലേക്ക്, ലാ നുസ്മി യൂഫിദൂൻ, നാട്ടിവെച്ചിരിക്കുന്ന ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് എല്ലാവരും അവരവരുടെ ഖബറുകളിൽ നിന്ന് ഒറ്റ പോയിന്റിലേക്ക് വരും, മഹ്ശറിലേക്ക് വരും. എല്ലാവരും സിറാൻ അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പലിശക്കാരൻ മാത്രം മുടന്തി വരും. മുടന്തുക മാത്രമല്ല, ഓരോ യാത്രയിലും അവൻ മുഖം നിലത്ത് കുത്തി വീഴും, വീണ്ടും അവൻ എഴുന്നേൽക്കും, വീണ്ടും അവൻ വീഴും. എങ്ങനെ? ശൈത്താൻ ബാധിച്ച ആളുകളെ, ശൈത്താൻ അവരെ തല ഭൂമിയിലേക്ക് അതിശക്തമായി കമിഴ്ത്തിയിടാറുള്ളതുപോലെ, ശൈത്താൻ അവരെ വീഴ്ത്താറുള്ളതുപോലെ, ഇങ്ങനെയാണ് പലിശക്കാരൻ ഖിയാമത്ത് നാളിൽ മഹ്ശറിലേക്ക് വരുന്നതെന്ന് പോലും അവരുടെ അപമാനത്തെ ഏറ്റവും മോശമായ പര്യവസാനമാണ് പലിശയ്ക്കുണ്ടാവുക എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ദാലിക് ബിഅന്നഹും ഖാലു ഇന്നമൽ ബയ്ഉ മിസ്ലു റിബ, പലിശ പോലെയാണ് വ്യാപാരം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾ പലിശയിൽ മുഴുകുന്നതിൽ എന്താണ് കുഴപ്പം? പണം കൊടുക്കുന്നു, കുറച്ചധികം പണം ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുന്നു. ഞങ്ങൾ അതേ പണത്തിന് വിലയുള്ള ഒരു വസ്തു കൊടുക്കുന്നു, ആ വസ്തു വിൽക്കുമ്പോൾ ഞങ്ങളൊരു ലാഭം വാങ്ങുന്നു. അപ്പോൾ ഒരു വസ്തു വിറ്റ് അതിന് ലാഭം വാങ്ങാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, വസ്തുവില്ലാതെ ഞങ്ങൾ പണം കൊടുത്താലും ഒരാവശ്യക്കാരനാണ് ഞങ്ങൾ കൊടുത്തത്, തിരിച്ചു വാങ്ങുമ്പോൾ ഒരല്പം അധികം വാങ്ങുന്നതിൽ കുഴപ്പമില്ല. കച്ചവടവും പലിശയും ഒരുപോലെയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ശൈത്താൻ തള്ളിവീഴ്ത്തുന്നത് പോലെ മഹ്ശറിലേക്ക് എഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് അവർ വീഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ അള്ളാഹു പറയുന്നത് വഹല്ലല്ലാഹുൽ ബൈആ വഹറമ റിബ, വ്യാപാരം അള്ളാഹു ഹലാലാക്കി, പലിശ അവൻ ഹറാമാക്കി. ഫമൻ ജാഹു മൗഇലതു മിർ റബ്ബിഹി ഫൻതഹ, തന്റെ റബ്ബിൽ നിന്ന് ഒരു ഉപദേശം കിട്ടിയാൽ അവൻ വിരമിച്ചുകൊള്ളണം. ഫലഹു മാ സലഫ്, കഴിഞ്ഞുപോയത് അവനുണ്ട്. അതായത് മുമ്പ് പലിശയുടെ വല്ല സമ്പാദ്യവും അവന്റെ സമ്പാദ്യത്തിൽ വന്നുപെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ നിയമം മനസ്സിലാക്കുന്നത് വരെ, അവതരിപ്പിക്കപ്പെടുന്നത് വരെ അവർക്ക് ഇളവുണ്ട്. ഇനി അങ്ങോട്ട് അതിൽ ഇളവില്ല. വഅംറുഹു ഇലല്ലാ, അതിന്റെ കാര്യം അള്ളാഹുവിലേക്കാണ്. വമൻ ആദ ഫഉലൈക അസ്ഹാബുൻ നാരിഹും ഫിഹാ ഖാലിദൂൻ, ആരെങ്കിലും ആവർത്തിച്ചാൽ, ഈ നിയമം വന്നതിനു ശേഷവും ആരെങ്കിലും പലിശയിടപാടുകൾ ആവർത്തിച്ചാൽ അവർ നരകാവകാശികളാണ്, അവർ അതിൽ അനശ്വരരാണ്. ഇതാണ് ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളിലുള്ളത്, സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വക്കുല്ലു റിബം ഫിൽ ജാഹിലിയ മൗദൂഉൻ തഹത ഖദമയ്യ, ജാഹിലിയത്തിലുണ്ടായിരുന്ന എല്ലാ പലിശയിടപാടുകളും എന്റെ ഈ രണ്ട് കാൽപാദങ്ങൾക്ക് താഴെ ഞാനിതാ ചവിട്ടി മതിക്കുന്നു. ഖദമയ്യ തൈനി, രണ്ട് കാൽപാദങ്ങൾക്ക് താഴെ ഞാനിതാ ചവിട്ടി അരയ്ക്കുന്നു. വഅവ്വലു റിബൻ അലൗ റിബൽ അബ്ബാസ്, ഞാൻ ആദ്യമായി ഉച്ചാടനം ചെയ്യുന്നത് അബ്ബാസിന്റെ പലിശയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിവേദനം, അദ്ദേഹം പറഞ്ഞു, ആക്കിലു റിബ യുബാസു യൗമൽ ഖിയാമത്തി മജ്നൂനൻ യഹ്നിഖ്. ഇബ്നു കസീർ ഇബ്നു ഹാത്തിമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, പലിശ തിന്നുന്നവൻ ഖിയാമത്ത് നാളിൽ എഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഭ്രാന്ത് ബാധിച്ചു മറിഞ്ഞു വീഴുന്നവനെ പോലെയാണ്. നേരത്തെ നമ്മൾ ഓതിക്കേട്ട ആയത്തിന്റെ വിവരണം സമർത്ഥ ബിനു ജുന്ദുബ് റളിയല്ലാഹു അൻഹു സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളുമെല്ലാം സ്ഥാനം പിടിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഹദീസ് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കാറുണ്ട്, തലേന്ന് നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടോ? സുബഹ് കഴിഞ്ഞ് ചോദിക്കും. ഓരോരുത്തരും നല്ല സ്വപ്നങ്ങൾ കണ്ടവരൊക്കെ പറയും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അമ്പിയാക്കളുടെ സ്വപ്നത്തിന്റെ പ്രത്യേകത എന്താണ്? അത് വഹയാണ്, അത് യാഥാർത്ഥ്യമാണ്. രണ്ട് മലക്കുകൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നരകത്തിന്റെ വിവിധങ്ങളായ ശിക്ഷകൾ അല്ലെങ്കിൽ ഖബറിലെ വിവിധങ്ങളായ ശിക്ഷകൾ നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന് മുമ്പായി മരണശേഷം ചില പാപികളായ ആളുകളെ കാത്തിരിക്കുന്ന ഓരോ ശിക്ഷയും അതിലൊന്ന് ഫാതൈന അലാ നഹർ, ഞങ്ങളൊരു നദീതീരത്തെത്തി. ഹസിബുത്തു അന്നഹു കാന യഖൂല അഹ്മറ മിസ്ലി ദം, ആ പുഴ എന്ന് പറയുന്നത് രക്തം പോലെയാണ് ചുവന്നത്. ഒരു ചുവന്ന പുഴയുടെ അരികിൽ, ഒരു ചോരപ്പുഴയുടെ അരികിൽ എത്തി. വൈദാ ഫിന്നഹരി റജുലുൻ, ആ രക്തനദിയിൽ ഒരു മനുഷ്യനുണ്ട്. സാബിഹുൻ യസ്ബഹ്, അയാൾ നീന്തി വരികയാണ്, കരയിലേക്ക് വരുന്നു. വൈദാ അലാ ശത്തിൻ നഹരി റജുലുൻ, അപ്പോൾ ആ പുഴയുടെ കരയിൽ ഒരുത്തനിരിക്കുന്നുണ്ട്. ഖദ് ജമാഇന്ദഹു ഹിജാറതൻ കസീറ, ധാരാളം കല്ലുകൾ അയാൾ തന്റെ അരികിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. വൈദാ ദാലിക സാബിഹു യസ്ബഹു മാ യസ്ബഹ് ثم يؤتي ذلك الذي قد جمع الحجارة عنده فيغفر فيغفر له فاه فيلقمه هاجرا. അങ്ങനെ അയാൾ നീന്തുന്നവൻ നീന്തി അരികിലേക്ക് എത്തുമ്പോൾ ആ കൂട്ടി വെച്ച കല്ലിൽ നിന്ന് അവൻ എറിയും, അതവന്റെ വായിലേക്ക് അവൻ വിഴുങ്ങുമാറും, അവന്റെ വായിലേക്ക് ആ കല്ല് വരികയും അവൻ വിഴുങ്ങിപ്പോവുകയും അവൻ നേരത്തെ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടേക്ക് തന്നെ മടക്കപ്പെടുകയും വീണ്ടും നീന്തി വരികയും അതേപോലെ ശേഖരിക്കപ്പെട്ട കല്ലിൽ നിന്ന് വീണ്ടും എറിയുകയും ചെയ്യുന്ന അപമാനം ഏറ്റുവാങ്ങുന്നു. ഇതാരാണ്? പലിശ ഇടപാടിൽ മുഴുകിയവർക്കുള്ള ശിക്ഷയാണ്, ഖബറിലെ ശിക്ഷയാണ് ഇത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. മല്ലം യദറിൽ മുഖാബറ ഫലിയുദിം ബിഹർബി മിനല്ലാഹി വറസൂലി, പലിശ ഉൾക്കൊള്ളുന്ന ഏതൊരു സംഗതിയെയും വിരോധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മുഖാബറ എന്ന സമ്പ്രദായം അത് ആർ ഉപേക്ഷിക്കുന്നില്ലയോ അല്ലാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള യുദ്ധം നിങ്ങൾ അവനോട് പ്രഖ്യാപിച്ചുകൊള്ളണമെന്നാണ്. അതായത് ഭൂമിയിൽ നിന്ന് വല്ലതുമെടുത്ത് കൃഷി, പരസ്പരമുള്ള കൃഷി ഇടപാടുകൾ നടത്തുകയും ഒരു കക്ഷി തനിക്ക് കൊടുക്കുന്നതിൽ നിന്ന് തുല്യമായി കിട്ടേണ്ടതിനു പകരമായി കൂടുതൽ, ഏത് വ്യാപാരത്തിന് ലാഭമല്ല, നേരെ മറിച്ച് ഒരിക്കലൊന്നു കൊടുക്കുന്നു അതിൽ നിന്ന് കൂടുതൽ തനിക്ക് ലഭിക്കാവുന്ന രൂപത്തിൽ നടത്തുന്ന കൃത്രിമം നിറഞ്ഞ ഒരു കച്ചവട രീതിയാണ് ഇത് എന്ന് പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അരിബ സബഊന ഹൂബ, പലിശ 70 തരം തിന്മകളാണ്. 70 തരം, മറ്റൊന്ന് സബൂന ബാബൻ, 70 കവാടങ്ങളാണ് പലിശക്കുള്ളത് എന്നാണ്. 70 ഇനം തിന്മയാണ് പലിശ തന്നെ 70 ഇനം തിന്മകളാണ്. ഐസറുഹാനിയൻ കെഹറജുരു ഉമ്മഹു, അതിലേറ്റവും നിസാരമായത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. ഔദുബില്ല, പലിശയില്ല. പലിശയിൽ ഏറ്റവും ചെറുത് തൊടുമ ചിന്തിക്കണം, ഉമ്മാനെ വ്യഭിചരിക്കുന്നതിനൊക്കെ മറ്റിടത്ത് 32 വ്യഭിചാരത്തിന് തുല്യമാണ് എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്, പലിശയിലെ ഏറ്റവും ചെറിയ ഇടപാടിനെ കുറിച്ച്. അപ്പൊ നമ്മുടെ എങ്ങനെയെങ്കിലും പലിശയുടെ പൊടി വരുമ്പോൾ അതെങ്ങനെ തട്ടി അകറ്റാം എന്നതിനെ പറ്റി നന്നായി ആലോചിക്കേണ്ടതുണ്ട്, അതിന് പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതിൽ നിന്ന് ആരും ഒഴിവല്ലോ അല്ലേ? ക്ലാസ് എടുക്കുന്ന പണ്ഡിതന്മാർ വരെ ഇതിൽ നിന്ന് ഒഴിവല്ലോ. പിന്നെ ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നിങ്ങനെയുള്ള ന്യായീകരണങ്ങളും നീതീകരണവുമായി കടന്നാൽ പരലോകത്ത് ഒരു പണ്ഡിതനും കൂടെ നിൽക്കാനുണ്ടാവില്ല എന്നതാണ് അതിനുള്ള ഉത്തരം. അത്രയും ഗുരുതരമായ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും അവസാനത്തിൽ പഠിപ്പിക്കുന്ന നിർണായകമായ ഒരു വിധിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യവും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അത്രമാത്രം ഗൗരവമേറിയതാണ് വിഷയം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു മറ്റു ചില സഹാബികളിൽ നിന്നും എല്ലാം ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്, പ്രസിദ്ധമായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു ആക്കില റിബാ വമൂക്കിലഹു വശാഹിദൈഹി വകാതിബഹു, പലിശ വാങ്ങുന്നവനെ മാത്രമല്ല തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും പലിശ കൊടുക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. പലിശക്ക് സാക്ഷി നിൽക്കുന്നവന്, അതുകൊണ്ട് പലിശക്ക് കടം വാങ്ങാൻ വേണ്ടി സാക്ഷി ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ല. സാക്ഷി നിൽക്കുന്നവനെ ശപിച്ചിരിക്കുന്നു അല്ലെ? ചില ആളുകളൊക്കെ ഉദ്യോഗസ്ഥന്മാരെങ്കിൽ നിങ്ങളുടെ പിന്നെ ശമ്പളത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തരണം, അത് വെച്ചിട്ട് എനിക്ക് പലിശക്ക് ബാങ്കിൽ നിന്ന് കടമെടുക്കാനാ, കൊടുക്കാൻ പാടില്ല. പലിശ തിന്നുക എന്നത് മാത്രമല്ല, പലിശ തീറ്റിക്കുക എന്നുള്ളതും അതിന് സാക്ഷികളായിരിക്കുക എന്നുള്ളതും വക്കാത്തിബഹു അതിന്റെ കണക്കെഴുതി വെക്കുക, പലിശ കണക്കെഴുതേണ്ടി വരുന്ന ജോലികൾ ഈമാനുള്ള ഒരാൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പലിശ അത്രമാത്രം അപമാനമാണ്. ഒരുപാട് തലമുറകളെ അർഹതയില്ലാത്ത ഭരണാധികാരികൾ അവരിലേക്ക് വലിച്ചേക്കപ്പെടാനത് കാരണമാക്കിയിട്ടുണ്ട്. യംഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത്, അള്ളാഹു പലിശയെ മായിച്ചു കളയുന്നു, സദഖകളെ അവൻ വളർത്തുന്നു, സക്കാത്തിനെ അവൻ വളർത്തുന്നു. വല്ലാഹു ലാ യുഹിബ്ബുകുല്ല കഫാരിൻ അസീം, കൊടും കാഫിറുകളെയും പാപികളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് പരിചയപ്പെടുത്തിയത്. അപ്പൊ എന്താണ് പലിശ എന്ന് പറഞ്ഞാൽ? അത് മായിച്ചു കളയും, അള്ളാഹു അതിനെ മായിച്ചു കളയും. പലിശയിലൂടെ നമുക്ക് സമ്പദ്യത്തിന് നാശനഷ്ടമാണ്. സദഖകളാണെങ്കിലോ സക്കാത്താണെങ്കിലോ അള്ളാഹു അതിനെ വളർത്തുകയാണ്. എങ്ങനെയാണ് പലിശയിലൂടെ നാശം? അത് പറയേണ്ടതില്ല. ഒരാൾ പലിശക്ക് കടം വാങ്ങിയെന്ന് വിചാരിക്കാം, അയാൾ തിരിച്ചു കൊടുക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ സമ്പാദ്യമില്ലാത്തതുകൊണ്ടാണല്ലോ കടം വാങ്ങിയത്. തിരിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതേ അവസ്ഥ നിലനിൽക്കും. ഭൂരിപക്ഷം പലിശ വാങ്ങുന്നവരുടെയും സ്ഥിതി അതാണ്. അപ്പൊ എന്താണ്, പലിശ അടക്കാൻ വേണ്ടി പിന്നെ വീണ്ടും കടം വാങ്ങേണ്ട അവസ്ഥ വരും. പലിശയും പലിശയും, പിന്നെ പലിശയിൽ തന്നെ അവന്റെ ജീവിതം. ദുനിയാവുമില്ല ആഖിറത്തുമില്ല എന്ന അവസ്ഥയിലേക്ക് അങ്ങേയറ്റത്തെ അധമത്വമായിരിക്കും അത്തരം ആളുകളെ. പണമില്ലാതെ വറ്റിവറ്റി, അതായത് പലിശ വാങ്ങുന്നവനാലോ ഒരു വിഭാഗത്തിന് മാത്രം സമ്പാദ്യമുണ്ടാകുകയും ഒരു വിഭാഗത്തിന്റെ സമ്പാദ്യം തീരെ ഇല്ലാതായി പോവുകയും ചെയ്യുക എന്നുള്ളതാണ് പലിശയിലൂടെ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അതാണ് യംഹഖുല്ലാഹു റിബ, അള്ളാഹുവിന്റെ തീരുമാനം തന്നെ അതാണ്. പലിശ വ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത് സമ്പാദ്യമില്ലാതാകും, വലിയൊരു ജനവിഭാഗം പട്ടിണിയിലാകും. ഒരു ന്യൂനപക്ഷം കോടി പിന്നെ കോടിപതികളായ ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും പലിശയുടെ കെടുതികൾ നമ്മൾ കാണാതിരിക്കാൻ ഒരു കാരണമാകാൻ പാടില്ല. ഒരു വിഭാഗം കോടിപതികളാകുന്നു എന്ന് പറയുമ്പോൾ വലിയ ഒരു വിഭാഗം പട്ടിണിയിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. കാരണം അവർ കൂടി വ്യവഹാരം നടത്തേണ്ട സമ്പാദ്യമാണ് കള്ളന്മാരും കൊള്ളക്കാരുമായ ഈ കോടിപതികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത്, വിവിധ വഴികളിലൂടെ പലിശയുടെ കവാടങ്ങൾ തുറന്നുകൊണ്ട് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. മറുപക്ഷത്ത് എന്താണ്, അവരെത്രമാത്രം സമ്പാദ്യം കോടിപതികളുടെ ഖജനാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അത്രയും ഇവിടെ പലിശ കൊടുത്ത് മുടിയുന്ന വലിയൊരു വിഭാഗമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതായത് യാഥാർത്ഥ്യം നാട്ടിൽ പണമില്ല എന്നാണ്. ഒരു വിഭാഗം കോടിപതികളായി വിലസുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ കയ്യിൽ മാത്രമാണ് പണം എന്നുള്ള ഒരു നിലപാടിലേക്ക് വരുന്നത്. വയുറുബി സദഖാത്ത്, സദഖകളെ അള്ളാഹു വളർത്തും. നമ്മൾ സദഖ കൊടുത്തു, സക്കാത്ത് കൊടുത്തു. സക്കാത്ത് കൊടുത്താൽ അതിൽ എന്തുകൊണ്ട് നാശം വരുന്നില്ല? മുഫസ്സിറുകൾ അതേക്കുറിച്ച് പഠനങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ, സദഖ നൽകുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? പണമില്ലാത്ത പാവപ്പെട്ടവനായ ഒരുത്തന്റെ കയ്യിലേക്ക് പണം കിട്ടും. പണം കിട്ടിയാൽ അവനെന്ത് ചെയ്യും? ആ പണവുമായി മാർക്കറ്റിലേക്ക് വരും, അവനും അവന്റെ ഭാര്യയ്ക്കും അവന്റെ മക്കൾക്കും വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി. അപ്പൊ ആ കിട്ടിയ പണം അവൻ മാർക്കറ്റിൽ വിനിയോഗിച്ചു. ആർക്കാ കിട്ടിയത്? അവിടുത്തെ കച്ചവടക്കാരനാണ് കിട്ടിയത്. ആ കച്ചവടക്കാരനാരാണ്? അവൻ കച്ചവടത്തിൽ ലാഭം നേടി സക്കാത്ത് കൊടുത്തവനാണ്. അപ്പൊ സക്കാത്ത് കൊടുത്തവന്റെ അരികിലേക്ക് തന്നെ വീണ്ടും കച്ചവടം നടക്കുന്നു, അവന്റെ കച്ചവടത്തിൽ ലാഭമുണ്ടാകുന്നു. ജനങ്ങളിൽ പണമില്ലാതെ എങ്ങനെ വ്യാപാരികൾക്ക് കച്ചവടം നടത്താൻ സാധിക്കും? അപ്പോൾ സദഖയും സക്കാത്തും നാട്ടിൽ വർദ്ധിക്കുമ്പോൾ നാട്ടിലെ കടകമ്പോളങ്ങൾ എല്ലാവർക്കും, സാധാരണക്കാർക്കും ചെറുകിടക്കാർക്കും അവരുടെ വ്യാപാരം വർദ്ധിക്കാനുള്ള കാരണമാകുന്നത് സദഖയും സക്കാത്തും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ വൻകിടക്കാരന്റെ കച്ചവടം മാത്രമേ നടക്കൂ. സാധാരണക്കാരന് അവന്റെ കച്ചവടം നടക്കാൻ കാരണമാകുന്നതിൽ ഒരു വലിയ പങ്ക്, അവന്റെ അരികിലേക്ക് സാധനം വാങ്ങാൻ ആൾ വരുന്നുണ്ട്, കാരണം ഇവിടെ സക്കാത്തും സദഖയും നൽകപ്പെടുന്നുണ്ട്. രണ്ടാമതായി, കടം ചോദിക്കുന്നവർക്ക് പലിശയില്ലാതെ കടം കൊടുക്കാൻ ഒരാൾ തയ്യാറായാലും ഇത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് സക്കാത്ത് കൊടുത്തു, സദഖ കൊടുത്തു എന്നുള്ളതുകൊണ്ട് ആ കൊടുത്തവന്റെ കച്ചവടം തന്നെ വിപുലീകരിക്കപ്പെടുന്ന നമ്മൾ കാണുന്നത്. ഒരാളുടെയും സദഖയും സക്കാത്തും അയാളുടെ സമ്പാദ്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. മാനക്കസത്ത് സദഖത്തും മിമ്മാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പലിശ നമ്മുടെ സമ്പാദ്യത്തെ വറ്റിച്ചു കളയുന്നതും ജനങ്ങളെ പട്ടിണിയിലാക്കുന്നതും കൊടും ക്രൂരന്മാരായ ഭരണാധികാരികളെ നാം ഏറ്റുവാങ്ങേണ്ടതുമായ വലിയ തിന്മയാണ്. വോട്ടുകൊണ്ട് മാത്രം ഭരണാധികാരിയെ മാറ്റാൻ പറ്റില്ല, മറിച്ച് നമ്മുടെ ജീവിത നിലവാരം കൊണ്ടുകൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നമ്മെ പഠിപ്പിച്ചു തരാറുള്ളതാണ്. ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബു വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, നന്മയും തിന്മയും ഒരിക്കലും സമമാകില്ല. തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, എല്ലാവരും പലിശയുടെ ആളുകളാണ് എന്നുള്ളതുകൊണ്ട് പലിശ തിന്മയല്ലാതാകുന്നില്ല, തിന്മ നന്മയോടൊരിക്കലും കിടപിടിക്കുന്നുമില്ല എന്ന് നാം ശരിയായി മനസ്സിലാക്കണം. വയജാലൽ ഖബീസ ബഅദഹു അലാ ബഅദ് ഫയർകുമുഹു ജമീഅ ഫയജാലഹു ഫി ജഹന്നം. പലിശ ഇങ്ങനെ അല്ലെങ്കിൽ തിന്മ ഇങ്ങനെ ഒന്നിനുമേലൊന്നായി കൂടി അട്ടിയട്ടിയായി വന്ന് അവസാനം നിങ്ങളത് നരകത്തിലേക്കാണ് തള്ളിയിടുക എന്ന് ഖുർആൻ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പലിശ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു ബോധ്യമുണ്ടാകണം. സദഖകളെ അള്ളാഹു വർദ്ധിപ്പിക്കും, പലിശയിൽ നിന്ന് മോചിതരാകാനുള്ള വഴി. എത്ര ചെറിയ സമ്പാദ്യമുള്ളവരാണെങ്കിലും ശരി, നമ്മുടെ അത്യാവശ്യം കഴിഞ്ഞ് അല്പമെങ്കിലും നമ്മുടെ അരികിലുണ്ടെങ്കിൽ തീർച്ചയായും ആവശ്യക്കാരായ ആളുകളെ പാവപ്പെട്ടവരെ കണ്ടെത്തുകയും അതും ബന്ധുക്കളെ പ്രത്യേകമായി കണ്ടെത്തുകയും നമ്മുടെ സക്കാത്ത് അവർക്ക് നൽകുക. മുവഹ്ഹിദുകളാണെങ്കിൽ അവർ സക്കാത്തിന് അർഹരാണ്, അല്ലാത്തവർക്ക് നിങ്ങൾക്ക് സദഖയിൽ നിന്ന് നൽകാം. അങ്ങനെ സക്കാത്തും സദഖയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് പലിശയുടെ കെടുതിയിൽ നിന്നും നമ്മുടെ നാടിന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. മൻ തസദ്ദഖ ബിഅദലി തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ, നല്ല ഒരു സമ്പാദ്യത്തിൽ നിന്ന്, ഹലാലായ സമ്പാദ്യത്തിൽ നിന്നും ഒരു ഈത്തപ്പഴത്തിന്റെ അളവ് മാത്രമാണ് നിങ്ങൾ സദഖ നൽകുന്നത് എങ്കിൽ പോലും അത് പറയാനൊരു കാരണമുണ്ട്. വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബ്, തയ്യിബിൽ നിന്ന് എന്ന് പറയാൻ കാരണം തയ്യിബല്ലാതെ നല്ലതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെ ഒരാൾ സദഖ നൽകിയാൽ ഒരാൾക്ക് ഈത്തപ്പഴത്തിന്റെ അത്രയും സദഖ നൽകാനേ പ്രാപ്തിയുള്ളൂ. അതയാൾ നൽകിയാൽ അതൊക്കെ ഞാൻ പലരും അതൊക്കെ എങ്ങനെ കൊടുക്കും, എനിക്ക് അത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് എന്ന് പറയരുത്. അത്രയെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് അർഹിക്കുന്ന നേരത്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഫഇന്നല്ലാഹ യതഖബ്ബലുഹ ബിയമീനി, അള്ളാഹു അവന്റെ വലങ്കരം കൊണ്ട് ആ സദഖ സ്വീകരിക്കും. സുമ യുറബ്ബിഹാ ലിസാഹിബിഹി, ആ സദഖയുടെ അവകാശിക്ക് വേണ്ടി അള്ളാഹു ആ ചെറിയ ആ കാരക്കയോളം വരുന്ന ആ സദഖയെ വളർത്തിക്കൊണ്ടുവരും. കമായുറബ്ബി അഹദുക്കും ഫുലുവഹു, തന്റെ ഒരാൾ നിങ്ങളിൽ ഒരാൾ തന്റെ ഒട്ടക തന്റെ കുതിരക്കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ. ഹത്താത്തക്കൂന മിസ്റൽ ജബൽ, അങ്ങനെ ഒരു ഈത്തപ്പഴത്തിന്റെ അത്രയും സദഖ കൊടുത്തത് പ്രതിഫലം വാങ്ങാനായി അള്ളാഹുവിന്റെ അരികിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതൊരു മഹാപർവ്വതത്തിന്റെ അത്രയും ഉണ്ടാകുമെന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ കഴിയും. ഈ നിലവാരത്തിൽ നമ്മുടെ സമ്പാദ്യത്തെ മായ്ച്ചു കളയുന്ന പലിശയിൽ നിന്ന് വിട്ടുനിൽക്കാനും അതേപോലെ നമ്മുടെ സമ്പാദ്യത്തെ വളർത്തുന്ന സകാത്തും സദഖയും അതിലൊരു വീഴ്ചയുമില്ലാതെ കലവറയില്ലാതെ മുന്നോട്ട് വരാനും ഉള്ള ഈമാൻ നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാ. പലിശയുടെ ആയത്തുകളിൽ എത്രമാത്രം ഗൌരവമുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിലപ്പുറമൊന്നും സംസാരിക്കേണ്ടതില്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറു മാ ബഖിയ മിന റിബാ ഇൻ കുന്തും മുഅ്മിനീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. തഖ്വയാണ് ഏതൊരു തിന്മയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വജ്രായുധം. വദറു മാ ബഖിയ മിന റിബാ, പലിശയിൽ നിന്ന് അവശേഷിക്കുന്നതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. പലിശ ഉപേക്ഷിക്കുക എന്നുള്ളത് ഈമാനിന്റെ അടയാളമാണ്. പലിശയോടൊപ്പം നിൽക്കുക എന്നുള്ളത് നിഫാഖിന്റെ അടയാളമാണ്. അത് യഹൂദിയത്തിന്റെ സമ്പ്രദായമാണ്. അതുകൊണ്ട് പലിശ നമ്മോട് എപ്പോൾ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നോ അത്രയും നമുക്ക് ഈമാൻ കുറയും. മുഅ്മിനുകളാണെങ്കിൽ പലിശ ഉപേക്ഷിക്കണം. ഫൈലം തഫാലു, നിങ്ങൾ അപ്രകാരം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള യുദ്ധം നിങ്ങൾ പ്രഖ്യാപിച്ചുകൊള്ളുക. വൈൻ തുബ്തും, നിങ്ങൾ തൗബ ചെയ്താൽ ഫലക്കും റുഊസു അംവാലിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനമുണ്ട്. ലിമൂന വലാ തുളമൂൻ, നിങ്ങൾ അനീതി കാണിക്കുന്നില്ല, അനീതി കാണിക്കപ്പെടുന്നുമില്ല എന്നാണ്. സ്വഹാബികൾ ഈ ആയത്തുകൾ ഓതിക്കേട്ടപ്പോൾ പറഞ്ഞത് മുഴുവൻ തഫ്സീറുകൾ നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബികളും താബിഈങ്ങളുമായ മുഫസ്സിറുകളെല്ലാം ഉദ്ധരിച്ചിരിക്കുന്നു. സ്വഹാബികൾ പറഞ്ഞു നതൂബു ഇലല്ലാ വനദറു മാ ബഖിയ മിന റിബാ എന്നാണ്. അതായത് ഞങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു, പലിശയിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ വിട്ടുകളഞ്ഞു, ഞങ്ങൾക്കിനി പലിശ ആവശ്യമില്ല. അങ്ങനെ ഫത്തറഖൂഹു കുല്ലഹും എന്നാണ്. അവർ പലിശയിലെ എല്ലാ ഇടപാടുകളെയും അവർ ഒഴിവാക്കി എന്ന് കാണാൻ സാധിക്കും. തൊട്ടുടനെയുള്ള ആയത്തുകളിൽ പറയുന്നത് പലിശ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടാകും, എന്തുകൊണ്ടാണ് പലിശ ഇവിടെ നിലനിൽക്കുന്നത്? ഒരു നിവൃത്തിയുമില്ലാത്ത ആവശ്യക്കാരായതുകൊണ്ടാണ് പലരും പലിശയിലേക്ക് ചാടി വീഴുന്നത്. അവരെ പലിശയിലൂടെ രക്ഷപ്പെടുത്താനുള്ള വഴികളല്ല നിങ്ങൾ കാണിക്കേണ്ടത്, മറിച്ച് അവർക്ക് വേണ്ടി സദഖ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കടമെങ്കിലും കൊടുക്കുക. വൈൻ ഖാനദു ഉസ്റത്തിൻ ഫനദറത്തിൻ ഇലാ മൈസറ, കടം വാങ്ങിയവനാണെങ്കിൽ ആ കടം വീട്ടാൻ വേണ്ടിയാണ് അവൻ ഒരുപക്ഷെ പലിശയെ സമീപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് സാവകാശം നൽകുക. നാളെ തരാമെന്ന് പറഞ്ഞ, അടുത്ത മാസം തരാമെന്ന് പറഞ്ഞവരോട് രണ്ടു മാസം കൂടി കഴിഞ്ഞ് അല്ലെങ്കിൽ നാലു മാസം കൂടി കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് അവർക്ക് നിങ്ങൾ ഇളവ് നൽകുക. കടത്തിൽ കുരുങ്ങിയ നമ്മുടെ സഹോദരങ്ങൾക്ക് സാവകാശം നൽകുക. പറ്റുമെങ്കിൽ നിങ്ങൾ ആ കടം വിട്ടുകൊടുക്കുക.
ഖൈറുലക്കും, ഇനിയും സാധിക്കുമെങ്കിൽ അവർക്ക് അങ്ങോട്ട് നിങ്ങൾ സദഖയായിട്ട് നൽകുക, അതാണ് ഖൈറുലക്കും നിങ്ങൾക്ക് നല്ലത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ, ഇസ്ലാമിന്റെ നിയമങ്ങളെ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ നിങ്ങൾ കടം നൽകുക, കടബാധിതരായ ആളുകൾക്ക് സാവകാശം നൽകുക, അവർക്ക് നിങ്ങൾ സദഖ നൽകുക എന്ന സമ്പ്രദായം വളർത്തുമ്പോൾ പലിശയെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഹുദൈഫ റളിയല്ലാഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉതി അല്ലാഹു ബിഅബദി മിൻ അബീദിഹി യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ അരികിൽ അവന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ കൊണ്ടുവരപ്പെടും. ഖാല, അല്ലാഹു ചോദിക്കും, മാദാ അമിൽതലി ഫി ദുനിയ, ദുനിയാവിൽ എനിക്കായി എന്റെ പ്രീതി എന്റെ തൃപ്തിക്കായി നീ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്? ഫഖാല, അവൻ പറയും, മാ അമിൽതു ലക യാ റബ്ബി മിസ്ഖാല ദറത്തിൻ ഫി ദുനിയ അർജൂക ബിഹാ, മൂന്ന് ഖാലഹ സലാത മറാത്തിൻ, മൂന്ന് പ്രാവശ്യം അവൻ പറയും, റബ്ബേ നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഇബാദത്തുകളൊന്നും ചെയ്തിട്ടില്ല. യാ റബ്ബി ഇന്നക കുൻത അഅതൈതനി ഫദല മാലിൻ വകുൻതു റജുലൻ ഉബായിഉ നാസ വകാന മിൻ ഖുലുഖിൽ ജവാസ് ഫകുൻതു ഉയസ്സിറു അലൽ മൂസിർ വഉൻലിറുൽ മുഅസിർ. ഒരു കാര്യമൊഴികെ ഞാൻ പ്രത്യേകമായി ഫർളല്ലാത്ത വാജിബല്ലാത്ത ഇബാദത്തുകളിൽ പ്രത്യേകമായി ഞാൻ നിലനിർത്തിപ്പോകുന്നത് ഒരു ഇബാദത്ത് മാത്രമാണ്. എന്റെ സമ്പാദ്യത്തിൽ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ, എന്നോടാരെങ്കിലും കടം വാങ്ങിയാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കടം കൊടുക്കും. കടം വാങ്ങിയ ആളുകൾക്ക് യഥാർത്ഥ സമയത്ത് തിരിച്ചു തരാൻ കഴിയില്ലെങ്കിൽ ഞാൻ അവർക്ക് നീട്ടിക്കൊടുക്കും, സാവകാശം കൊടുക്കും. ഇതല്ലാതെ മറ്റൊരു നന്മ വേറെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അള്ളാഹു പറയും, അന അഹഖു മൻ യുയസ്സിർ, കടത്തിൽ എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നവരോട് ഏറ്റവും അവകാശമുള്ളവൻ ഞാനാണ്. ഉദുഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. മറ്റൊരുപാട് ഇബാദത്തുകളില്ല, വാജിബുകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ പ്രത്യേകമായി എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എന്റെ പണത്തിൽ ബാക്കിയുണ്ടെങ്കിൽ കടം കൊടുക്കും, അയാൾക്ക് കടം തിരിച്ചു തരാൻ പ്രയാസമാണെങ്കിൽ ഞാൻ അയാൾക്ക് സാവകാശം നീട്ടിക്കൊടുക്കും. അയാൾ സദഖ പോലും കൊടുക്കുന്നില്ല, മനസ്സിലായില്ലേ? കടം കൊടുക്കുകയും കടം തരാനുള്ളവന് സമയം നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു എന്ന ഒരു കാര്യം മാത്രം എടുത്തു പറയാനുള്ള അമലായി കടന്നു വന്ന ഒരാൾ. ഇത് സ്വഹീൽ ബുഖാരിയിലും സ്വഹീൽ മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അദ്ദേഹത്തെ പ്രശംസിച്ചതായി അറിയിക്കുകയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കാൻ കൽപ്പിച്ചതായി അറിയിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു ഖർലിൻ ജറ നഫ്അൻ ഫഹുവ റിബ, കടം കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതൊരാൾ കടം കൊടുത്താലും അതിൽ നിന്ന് വല്ല നഫ്വും വല്ല പ്രയോജനവും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് റിബയാണ്. ചിലർ കടം കൊടുക്കും, പക്ഷേ എന്താണ്, നാളെ അവനിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും കിട്ടണം. അതായത് തന്റെ വീട്ടിലൊരു ജോലി ചെയ്യേണ്ടവൻ അവനായിരിക്കും, അവനൊരു ദിവസം നാളെ വേറൊരു സ്ഥലത്ത് ജോലി ഉണ്ടാകും, പക്ഷേ എന്റെ വീട്ടിൽ വിളിച്ചാൽ നിർബന്ധമായിട്ടും വരണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ കടം കൊടുക്കുള്ളൂ. ഇങ്ങനെ ഷർത്തുകൾ വെച്ച് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കടം തരാം, പക്ഷേ നീ എനിക്ക് കടം തിരിച്ചു തരണം, മറ്റു ചില കാര്യങ്ങളിൽ എന്റെ അരികിൽ നിന്നൊരു പ്രത്യേക പരിഗണനയും എനിക്കുണ്ടാകണം എന്ന നിലപാട് വന്നാൽ അത് പലിശയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നെ ഐനത്തിനെ സംബന്ധിച്ച്, ഐനത്ത് അല്ലെങ്കിൽ ഐനത്ത് എന്ന് പറയപ്പെടുന്ന ഒരു സമ്പ്രദായം, അത് എല്ലാ കാലത്തും പല പേരിൽ നിൽക്കും. ഇദാ തബായഅ്തും ബിൽ ഐന വഅഖദ്തും അദ്നാബൽ ബഖർ വറളീതും ബിസ്സർ വതറക്തുമുൽ ജിഹാദ് സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസിഉ ഹത്താ തർജിഉ ഇലാ ദീനികും. അപമാനം എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ഭരണാധികാരികളെ കിട്ടുക എന്നുള്ളതാണ്. എന്താണ് ഐനത്ത്? ഐനത്തിന്റെ വ്യാപാരം നിങ്ങൾക്കിടയിൽ നടന്നാൽ, അതേപോലെ നിങ്ങൾ അടിമകളെ വെച്ച് ഈ മാടുകളുടെ വാലുകളും നിങ്ങൾ എടുത്താൽ, ചാട്ടവാറുകൾ എടുത്താൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ദുനിയാവിന്റെ കൃഷിയോട് മാത്രം തൃപ്തിയുണ്ടായാൽ, ദീനിനെ മറന്നാൽ, ജിഹാദിനെ നിങ്ങൾ ഉപേക്ഷിച്ച് കൃഷിയിൽ നിങ്ങൾ മുഴുകിയാൽ, നിങ്ങൾക്ക് അള്ളാഹു അപമാനത്തെ നിങ്ങളിൽ നിങ്ങളെ കീഴ്പ്പെടുത്തും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഭരണാധികാരികളാൽ നിങ്ങൾ അപമാനം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു. അതിലൊന്ന് പറഞ്ഞത് ഐനത്താണ്. എന്താണ് ഐനത്തെന്ന് പറഞ്ഞാൽ, ഐനത്തെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തു മറ്റൊരാൾക്ക് ഒരു വിലക്ക് വിൽക്കും, ഒരു വസ്തു ഒരാൾക്ക് വിൽക്കും, അയാൾക്ക് പണം ആവശ്യമുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാളുടെ കയ്യിലുള്ള ഒരു വസ്തു എനിക്ക് തരും, ഞാൻ അയാൾക്ക് ആ വസ്തുവിനൊരു വിലയിട്ടിട്ട് ഒരു പണം കൊടുക്കും. പിന്നെ കടം വീട്ടാൻ നേരത്തെ അയാൾ പണവുമായിട്ട് എന്റെ അരികിൽ വരും, തിരിച്ച് കച്ചവടം നടത്തുമ്പോൾ ഞാൻ കൂടുതൽ വില പറഞ്ഞു വിൽക്കും. ഒരാദ്യത്തെ കരാർ അത് തന്നെയാണ്, വാങ്ങിയ വിലക്കല്ല അയാൾ കൊടുക്കുന്നത്, ഇത് അയാൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതുമല്ല. ഇത് ശരിക്കും പലിശക്ക് പണയം വാങ്ങുന്നതിന് തുല്യമായൊരു ഏർപ്പാടാണ്. ഇത് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായമാണ്. പക്ഷേ ഇതിന് തുല്യമായ പലതരം സമ്പ്രദായങ്ങൾ, ഐനത്തിന്റെ പല മുഖങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റുകളിൽ രാവിലെ മാർക്കറ്റിലേക്ക് പണം കടം വാങ്ങാനായി അതിനായിട്ട് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. പല നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിൽ പണം കടം കൊടുക്കാനായിട്ട് വന്ന ആളുകളുണ്ട് അല്ലേ? നമ്മുടെ മിക്ക മാർക്കറ്റുകളിലും. എന്നിട്ട് അവരോട് പോയി കടം വാങ്ങും, വൈകുന്നേരം നമ്മൾ കൊടുക്കും. പക്ഷെ കൊടുക്കുമ്പോൾ എന്താണ്? പലിശ വാങ്ങിയിരിക്കും. അത് മുസ്ലിങ്ങളെ വഞ്ചിക്കാനായി പല കപട മാർഗങ്ങളിലൂടെയും ഒരല്പം അധികം പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല കുറുക്കുവഴികളും. പക്ഷേ ഏത് കുറുക്കുവഴിയും അതിന്റെ യാഥാർത്ഥ്യവും നമ്മുടെ ഹൃദയങ്ങളുടെ ചലനങ്ങളും കൃത്യമായി തിരിച്ചറിയുന്ന അള്ളാഹുണ്ട്. അവങ്കലേക്കാണ് നാം മടങ്ങിപ്പോവുക എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. അപ്പൊ നേരിട്ടുള്ള പലിശ മാത്രമല്ല, പലിശയുടെ സ്വഭാവമുള്ള എല്ലാ സംഗതികളെയും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഖുർആൻ അടുത്ത ആയത്ത്, ഇതാണ് ഖുർആൻ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത്, വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. സുമ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത്, ഓരോ നഫ്സും അവർ സമ്പാദിച്ചത് പൂർണ്ണമായി നൽകപ്പെടും. പലിശയാണെങ്കിൽ അതിന്റെ ശിക്ഷ അവൻ പൂർണ്ണമായി ഏറ്റുവാങ്ങേണ്ടി വരും. വഹും ലാ യുദ്ലമൂൻ, ആരും അനീതി കാണിക്കപ്പെടുന്നില്ല. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കണം എന്ന് താക്കീത് ചെയ്തുകൊണ്ടാണ് പലിശ സംബന്ധമായ ആയത്തുകൾ അവസാനിക്കുന്നത്. ഈ ആയത്താണ് ഖുർആനിൽ അവസാനമായി അവതരിച്ച ആയത്തുകൾ എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു നിസ്സാരമായ ആവശ്യത്തിന് വേണ്ടി പോലും അല്ലെ, 1500-2000 രൂപയെ കൊടുത്ത് വാങ്ങേണ്ട സാധനം പോലും, ഒരു ചെറിയ ഫാനോ അല്ലെങ്കിൽ ഒരു മിക്സിയോ പോലും നമ്മുടെ വീടുകളിൽ പലിശക്കാണ് വരുന്നത്. ചിലപ്പോൾ ഭർത്താക്കന്മാരറിയ പോലുമില്ല. കുറെ ദിവസം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ അടുക്കളയുള്ള പല പുതിയ സാധനങ്ങളും കാണുന്നത് നമ്മളെ സഹായിച്ചതാണ് അവർ, മനസ്സിലായില്ലേ? അതിവിടെ ഒരുത്തം വന്നു, ഒരു തമിഴൻ വന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ വന്നു, ഒന്നുമില്ല, എളുപ്പം 50 രൂപ എടുത്താൽ മതി ആഴ്ചയിൽ, അതില്ലെങ്കിൽ അയാൾ പോവും, അല്ലെങ്കിൽ 100 രൂപ എടുത്താൽ മതി, മനസ്സിലായില്ല, വലിയ ഭാരമല്ല. അതിനിടയിൽ നടക്കുന്ന പലിശ വ്യാപാരത്തെക്കുറിച്ച് നമ്മുടെ ഭാര്യമാർക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അതിന്റെ ഗൌരവം അവർക്ക് അറിഞ്ഞുകൂടാ. പല കാരണങ്ങൾ പറഞ്ഞിട്ടും വാഹനങ്ങൾ വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കും വീടുകളും അതിന്റെ മെയിന്റനൻസും എല്ലാവരും അല്ലേ, ഇവിടെ നമ്മൾ പോകുന്നിടത്ത് പണത്തിന്റെ കെട്ടുകൾ ചാക്കുകളാക്കി വെച്ചിരിക്കുകയാണ്. എടുക്കാതെ പോകാൻ പറ്റില്ല, നീ എടുത്തോ, പക്ഷേ പിന്നെന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പലിശ ഇടപെടും. ആ രൂപത്തിലാണ്, മനസ്സിലായില്ലേ? എത്ര വേണമെങ്കിലും പണം തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് സകല ഷെയ്ത്താന്മാരും ബാങ്കുകൾ ഇങ്ങനെ തുറന്നു തുറന്നിട്ടിരിക്കുകയാണ്. ഷെയ്ത്താന്മാരായിരിക്കും അതിന്റെ ഡയറക്ടർമാർ, യാതൊരു സംശയവും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഈ ഒരു ഫിത്നയിൽ നിന്ന് നമ്മുടെ ഈമാനും ഇഖ്ലാസും കാരണമായി നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാത്തരം തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള നരകഭയവും അള്ളാഹുവെ സംബന്ധിച്ച ശരിയായ ധാരണയും നമ്മളെല്ലാം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നാം ഓരോരുത്തരും വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അവന്റെ മഹളായ ഫളൽ കൊണ്ട് അവൻ പുറത്തുമാപ്പാക്കി തരട്ടെ. അള്ളാഹുമ്മ ലാ തദഉ ലനാ ദംബൻ ഇല്ലാ ഗഫർത, വലാ ഹമ്മൻ ഇല്ലാ ഫറജ്ത, വലാ മറളൻ ഇല്ലാ ഷഫൈത, വലാ ദൈനൻ ഇല്ലാ ഖളൈത, വലാ ഹാജത മിൻ ഹവായിജി ദുനിയ വൽ ആഖിറ ഇല്ലാ ഖളൈതഹാ യാ അർഹമർ റാഹിമീൻ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.